2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ജി എസ് ടി പരിഷ്കാരം ഇന്ന് പ്രാബല്യത്തിൽ. ലളിതം, പൗരകേന്ദ്രീകൃതം, പരോക്ഷ നികുതി രീതി. ഡോക്ടർ സൗമ്യ കാന്തി ഘോഷ് എഴുതുന്നു. ജി എസ് ടി പരിഷ്കരണ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വരുമ്പോൾ പരിഷ്കരണം സാധാരണ ജനങ്ങളെയും സംസ്ഥാന സർക്കാരുകളെയും എങ്ങനെയാവും ബാധിക്കുക എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി രാജ്യമാകെ വിപുലമായ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. 18% എന്ന സ്റ്റാൻഡേർഡ് നിരക്കും 5% എന്ന മെറിറ്റ് നിരക്കും അടങ്ങുന്ന രണ്ട് തലങ്ങളിലുള്ള നിരക്ക് ഘടനകളാണ് പൊതുവെ ബാധകമാകുക. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട ചരക്കുകൾക്കും സേവനങ്ങൾക്കും 40% പ്രത്യേക ഡീമെറിറ്റ് നിരക്ക് ബാധകമായിരിക്കും. പുകയില ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്കുകളിലെ പരിഷ്കാരങ്ങളാണ് ഇന്ന് നിലവിൽ വരുന്നത്. ജി എസ് ടി പരിഷ്കാരം വരുമാന വർധനവിനൊപ്പം നികുതി സമ്പ്രദായത്തിലെ സങ്കീർണതകൾ ക്രമാനുഗതമായി കുറയ്ക്കും. 2017 തുടക്കത്തിൽ 14.4% എഫക്റ്റീവ് വെയ്റ്റഡ് ആവറേജ് 2019 സെപ്റ്റംബറോടെ 11.6% കുറഞ്ഞു. സ്ലാബ് ഏകീകരണവും അടിസ്ഥാന നിരക്ക് ബാധകമാകുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപുലീകരണവും ഉറപ്പാക്കുന്ന നിലവിലെ പരിഷ്കാരങ്ങളോടെ ഇത് ഏകദേശം 9.5% കുറയുമെന്ന് ആണ് പ്രവചനം. 28% സ്ലാബ് നിർത്തലാക്കിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സാധാരണ ചരക്കുകൾ 12% നിരക്കിൽ താഴുകയും ആഡംബര വസ്തുക്കൾക്കുള്ള നികുതി 40% ഉയരുകയും ചെയ്തു. ഈ പുനഃക്രമീകരണം ഏകദേശം 48,000 കോടി രൂപയുടെ വരുമാന നഷ്ടത്തിന് കാരണമാകുന്നുവെന്നാണ് പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഉപഭോക്തൃ ഉൽപാദക മൊത്തമിച്ചം, അനുവർത്തന പ്രോത്സാഹനങ്ങൾ, ശക്തമായ ഉപഭോഗ പ്രവണതകൾ എന്നിവ അടക്കമുള്ള വിശാലമായ സാമ്പത്തിക നേട്ടങ്ങൾ ഹ്രസ്വകാല വരുമാനത്തിലെ ഇടിവ് നികത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുമാനം കുറയുമെന്ന ആശങ്കയും പ്രചാരണവും തെറ്റാണ്. ഈ പരിഷ്കാരങ്ങൾ തുടക്കത്തിലെ നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നവരുമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാനം പങ്കിടലിനെ സംബന്ധിച്ചിടത്തോളം ഭേദഗതികളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട്. 2000 ഭരണഘടനാ നിയമം സംസ്ഥാനങ്ങളുമായി പങ്കിടാവുന്ന കേന്ദ്ര നികുതികൾ പുനർനിർവചിച്ചു. ഈ ഭേദഗതികൾക്ക് മുമ്പ് ആദായ നികുതിയും കേന്ദ്ര എക്സൈസ് തീരുവകൾ പോലുള്ള നിർദ്ദിഷ്ട നികുതികളും മാത്രമേ സംസ്ഥാനങ്ങളുമായി പങ്കിട്ടിരുന്നുള്ളൂ. മേൽപ്പറഞ്ഞ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന നികുതികൾ ഏകീകരിക്കപ്പെട്ടു. 2016 ഭേദഗതി എക്സൈസ് തീരുവ, സേവന നികുതി, വിൽപ്പന നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി തുടങ്ങിയ വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികളെ ജി എസ് ടിയിൽ ലയിപ്പിച്ചു. നിയമപ്രകാരം ഒരു സംസ്ഥാനത്തിനുള്ളിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണത്തിന് കേന്ദ്ര ജി എസ് ടി ചുമത്തുകയും സംസ്ഥാനങ്ങൾ സംസ്ഥാന ജി എസ് ടി ചുമത്തുകയും ചെയ്യും. IGST സംബന്ധിച്ചിടത്തോളം ഇത് ശേഖരിക്കുകയും ഇൻപുട്ട് ക്രെഡിറ്റ് വിനിയോഗത്തിനായി സംസ്ഥാനങ്ങളുമായി പങ്കിടുകയും ചെയ്യും. ചെയ്യുന്ന തുക 50:50 അഡ്ഹോക്ക് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യും. CGST, SGST, IGST എന്നിവയുമായി ബന്ധപ്പെട്ട നിരക്കുകൾ GST കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. CGST, SGST എന്നിവയ്ക്ക് നികുതി നിരക്കുകൾ 20% കവിയാൻ പാടില്ല. GST മാറുമ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടം പരിഹരിക്കുന്നതിന് നഷ്ടപരിഹാര സംവിധാനം കൽപ്പന ചെയ്തതും അത്തരമൊരു പുനഃസംഘടനയിൽ നിർണായകമായി മാറി. പരിഷ്കാരം നേട്ടമാകും. ഒന്നാമതായി, ആവശ്യവസ്തുക്കളുടെ, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെയും വസ്ത്രങ്ങളുടെയും നികുതി നിരക്കുകൾ 12-5% കുറച്ചതിനാൽ കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും. ഈ ഇളവ് ചില്ലറ വിൽപ്പന വിലകൾ കുറയ്ക്കുകയും ഈ വിഭാഗത്തിലെ പണപ്പെരുക്ക നിരക്ക് 20 മുതൽ 30 വരെ ബേസിക് പോയിന്റുകൾ ഇടിയാൻ കാരണമാകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമതായി, 48,000 കോടി രൂപയുടെ വരുമാനം കുറയുമെന്ന വ്യാഖ്യാനം യുക്തിസഹമല്ല. നികുതി ഇളവുകൾ യഥാർത്ഥ വരുമാനം മെച്ചപ്പെടുത്തുകയും ക്രയവിക്രയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഏകദേശം 1.1 ലക്ഷം കോടിയുടെ ഉപഭോഗ വർധനവിന് ഇത് കാരണമാകും. മൂന്നാമതായി, അനിശ്ചിതത്വങ്ങളില്ലാത്തതും മുൻകൂട്ടി പ്രവചിക്കാത്തതുമായ നികുതി ഘടനയുടെ പ്രധാന ഗുണഭോക്താക്കൾ ബിസിനസ് സ്ഥാപനങ്ങളാണ്. സ്ലാബുകൾ കുറയുന്നതോടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വർഗീകരണം സംബന്ധിച്ച തർക്കങ്ങളും വ്യവഹാരങ്ങളും കുറയും. കൂടുതൽ കാര്യക്ഷമമായ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫ്ലോകളിലൂടെ പ്രവർത്തന മൂലധന മാനേജ്മെന്റ് സുഗമമാകും. നാലാമതായി, ധനകാര്യ രംഗത്ത് ധനക്കമ്മി മൂലമുള്ള ആഘാതം വളരെ കുറവായിരിക്കും. നിരക്കുകൾ കുറയുമ്പോഴും നികുതി അടിത്തറ വിപുലമാക്കുന്നതിനും ന്യൂനതകൾ പരിഹരിക്കുന്നതിനും കാര്യക്ഷമമായ അനുവർത്തനവും നികുതി ഇളവ് മെച്ചപ്പെടുത്തും. കാര്യക്ഷമമായി രൂപകൽപ്പന ചെയ്ത ഒരു നികുതി സംവിധാനം വരുമാന നഷ്ടമില്ലാതെ കാര്യക്ഷമതയും സമത്വവും കൈവരിക്കാൻ സഹായകമാകും. അഞ്ചാമതായി, ബാങ്കിംഗ് പലിശ ഇതര ചെലവുകൾ കുറയും. പ്രവർത്തന ചെലവ് കുറയുന്നതിലൂടെ ലാഭക്ഷമത മെച്ചപ്പെടുകയും ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും സേവനം വിപുലീകരിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ നവീകരിക്കുന്നതിനും ആവശ്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും. പോളിസികൾക്കുള്ള ചെലവ് കുറയുന്നത് ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രയോജനം ചെയ്യും. 16th ധനകാര്യ കമ്മീഷൻ അംഗവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവുമാണ് ലേഖകൻ. അഭിപ്രായങ്ങൾ വ്യക്തിപരം.